بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر المارئ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ മുഴു തുടകളിലും സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ അവസരോചിതമായി സന്ദർഭോചിതമായി ഇസ്ലാമിക ശിക്ഷാവിധികൾ, അതിൻ്റെ പ്രാധാന്യങ്ങൾ, അതിൻ്റെ താൽപര്യങ്ങൾ, അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും, ഇതൊക്കെയാണ് ഒരു ഖുതുബയായി നമ്മൾ ശ്രവിച്ചത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല അടിയാറുകളോടുള്ള കാരുണ്യാതിരേകത്താൽ അവൻ നിശ്ചയിച്ച വിധി വിലക്കുകളിൽ ഒന്നാണ് ശിക്ഷാവിധികൾ. നമുക്കറിയാം, ഈ ദുനിയാവിൽ പല മതങ്ങളും പല ഇസങ്ങളും നിലവിലുണ്ട്. മതക്കാർക്കും അതേപോലെ ഇസങ്ങളുടെ വക്താക്കൾക്കുമൊക്കെ നിയമാവലികളും വിധികളുമുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷാവിധികൾ പറയാത്ത നിയമങ്ങൾ ആർക്കുമില്ല. പ്രസ്തുത ശിക്ഷാവിധികളും നിയമങ്ങളും അതിൻ്റെ ആളുകൾ നടപ്പിലാക്കുന്നത് സുസ്ഥിരതയും സമാധാനാന്തരീക്ഷവും കുറ്റകൃത്യങ്ങളുടെ നിർമാർജനവുമൊക്കെയാണ് അവർ അതിൽ ലക്ഷ്യമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യപ്രകൃതിയിൽ മനുഷ്യർക്ക് ബുദ്ധിയും തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് ഇവിടെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുവാനുള്ള പ്രകൃതി മനുഷ്യരിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മയ്ക്ക് വേണ്ടി മാത്രം മനുഷ്യനെ നിർബന്ധിച്ചില്ല, തിന്മക്കും മനുഷ്യനെ നിർബന്ധിച്ചില്ല. മനുഷ്യർക്ക് ബുദ്ധിയും തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും മേധാശക്തിയും നൽകിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രകൃതിയിൽ ജനിക്കുന്ന മനുഷ്യൻ തെറ്റുകളിൽ അകപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല നന്മക്ക് കൽപ്പിച്ചു, നന്മക്ക് പ്രേരിപ്പിച്ചു, നന്മ പ്രവർത്തിച്ച് മനുഷ്യർ ജീവിക്കുവാൻ വിധികളെ അവതരിപ്പിച്ചു. നന്മ ചെയ്ത് ജീവിക്കുന്നവർക്കുള്ള ഇഹപര നന്മകളും അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു. തിന്മ ചെയ്യുന്നവർ അവർക്ക് ശിക്ഷകളുണ്ട് എന്നുള്ളത് അള്ളാഹു വിധിച്ചു. തിന്മ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഇഹത്തിലും പരത്തിലും ഇന്നതാണെന്ന് അള്ളാഹു സുബ്ഹാന തആല അറിയിച്ചു. തിന്മകളുടെ പരാജയങ്ങളും തിന്മകളാൽ ഭവിക്കുന്നതും എന്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അടിയാറുകളെ ബോധ്യപ്പെടുത്തി. തിന്മകൾ ഈ ദുനിയാവിൽ ഉണ്ടാകും, തിന്മകൾ ഇല്ലായ്മ ചെയ്യുവാനും തിന്മകൾ ചെയ്യുന്നവർക്ക് അതിൽ വിലക്കുണ്ടാകുവാനും അവർ അതിൽ നിന്ന് വിരമിക്കുവാനും മറ്റുള്ളവർക്ക് പാഠമാകുവാനും അതേപോലെ ഈ ദുനിയാവിൽ മനുഷ്യർക്ക് സംരക്ഷിക്കപ്പെടേണ്ടതായ പൊതുകാര്യങ്ങളും സർവലൗകികമായ താല്പര്യങ്ങളുമുണ്ട്. ആ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വതആല വിധികളെയും വിലക്കുകളെയും അവതരിപ്പിച്ചു. അതിൽ ശിക്ഷാവിധികൾ പ്രധാനങ്ങളാണ്. ഇസങ്ങൾക്കും അതേപോലെ മതങ്ങൾക്കും ശിക്ഷാവിധികളുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ശിക്ഷാവിധികളും നിയമങ്ങളും ഇതര നിയമവ്യവസ്ഥിതികളിൽ നിന്ന് വേർതിരിയുന്ന അടിസ്ഥാനങ്ങൾ അന്യൂനമായി ഇസ്ലാമിക ശിക്ഷാവിധികൾ ഇതര നിയമവ്യവസ്ഥിതികളിൽ നിന്ന് വേർത്തു നിൽക്കുന്നതിന്റെ സവിശേഷതകൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ശിക്ഷാവിധികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യേകത അത് ദിവ്യമാണ്. ദിവ്യപ്രോക്തമായ അള്ളാഹുവിൽ നിന്ന് വഹീനാൽ അവതീർണമായ അന്യൂനമായ വിധികളാണ് ഇസ്ലാമിക ശിക്ഷാവിധികൾ. ഇതര വിധികളെ സംബന്ധിച്ചിടത്തോളം, വ്യവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യ നിർമ്മിതമാണ്. മനുഷ്യരുടെ പോരായ്മ അതെന്താണോ അത് ആ നിയമങ്ങളിലും വ്യവസ്ഥകളിലും നിഴലിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച അവന്റെ നിയമങ്ങൾ, ശിക്ഷാവിധികൾ അത് അന്യൂനമാണ്, അത് അന്യൂനമായി തുടരുന്ന വ്യവസ്ഥകളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ മതം ആദർശം അതിവിടെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, മനുഷ്യർ അവർ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, മനുഷ്യരുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, മനുഷ്യരുടെ ബുദ്ധി അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി, മനുഷ്യരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിധിവിലക്കുകൾ അവതരിപ്പിച്ചു. അതിൽ പ്രധാനങ്ങളാണ് ശിക്ഷാവിധികൾ. ശിക്ഷാവിധികൾ എന്തിനാണ് ശിക്ഷാവിധികൾ? ശിക്ഷാവിധികൾ മനുഷ്യർക്ക് സംരക്ഷിക്കപ്പെടേണ്ടതായ അവരുടെ ആദർശം ദീൻ അത് കേടാകാൻ പാടുള്ളതല്ല, അത് കേടാകാതെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ശിക്ഷാവിധി. അതേപോലെ മനുഷ്യർ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യർക്ക് നേരെ അതിക്രമങ്ങളും അതേപോലെ തന്നെ മനുഷ്യർക്ക് നേരെ വധശ്രമങ്ങളും അതേപോലെ മനുഷ്യർക്ക് നേരെയുള്ളതായ അപകടകരമായിട്ടുള്ളതായ സമീപനങ്ങൾ അതുണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിയമാവലികൾ വിശിഷ്യ ശിക്ഷാവിധികൾ അവതരിപ്പിച്ചത്. ഇതേപോലെ മനുഷ്യരുടെ അഭിമാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യർ ഏറെ പവിത്രമായി കൊണ്ടു നടക്കുന്നതാണ് അവരുടെ അഭിമാനം. ആ അഭിമാനം കളങ്കപ്പെടാനും അത് അപകടപ്പെടാനും പാടുള്ളതല്ല. ഇസ്ലാമിൽ നിയമാവലികളും ശിക്ഷാവിധികളും കൊണ്ടുവന്നതിലെ പ്രധാനമായ പൊരുൾ അതൊന്ന് അഭിമാനങ്ങൾ കാത്തു സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. മനുഷ്യരുടെ ബുദ്ധി അത് തെളിഞ്ഞും അത് കലങ്ങാതെ അതിൽ ചളികെട്ടാതെ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യ ബുദ്ധി സംരക്ഷിക്കൽ ദീനിന്റെ ഉദ്ദിഷ്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. അതിൽ ശിക്ഷാവിധികളും അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുകയുണ്ടായി. ഇതേപോലെ മനുഷ്യരുടെ സ്വത്തുക്കൾ അതിൽ അതിക്രമം പാടുള്ളതല്ല, അതിനോട് അതിക്രമം പാടുള്ളതല്ല. മനുഷ്യരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുവേണ്ടി നിയമങ്ങൾ അവതരിപ്പിച്ചു, ശിക്ഷാവിധികളെയും അവതരിപ്പിച്ചു. പ്രസ്തുത ശിക്ഷാവിധികൾ ഇസ്ലാമിൽ മൂന്നാണ്. ഒന്ന് ഹുദൂദ്, മറ്റൊന്ന് ഖിസാസ്, മറ്റൊന്ന് തഅസീറാത്ത്. ഹുദൂദ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് വന്നു പോകുന്നതായ കുറ്റകൃത്യങ്ങൾക്ക് നിർണിതമായ ശിക്ഷ അള്ളാഹു അവതരിപ്പിച്ചതാണ്. അവ എത്രയുണ്ട് എന്നുള്ളത് ഖതീബുടെ എണ്ണുകയുണ്ടായി. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയയാണ്. ഒരാൾക്ക് നേരെ ചെയ്ത അതിക്രമത്തിന് തത്തുല്യമായ പ്രതിക്രിയ അതാണ് ഖിസാസ്. അതും പല നിലക്കുണ്ട്. തഅസീറാത്ത് എന്ന് പറഞ്ഞാൽ അത് നിർണിത ശിക്ഷ അവതരിപ്പിക്കപ്പെട്ടതോ പ്രതിക്രിയയോ അല്ല, പ്രത്യുത അത് അതാത് കാലങ്ങളിൽ ഭരണാധികാരികളോ ഭരണാധികാരി നിശ്ചയിക്കുന്നതായ പ്രതിനിധികളോ നിശ്ചയിക്കപ്പെടുന്നതായ നിശ്ചയിക്കുന്നതായ ശിക്ഷാവിധികളാണ്. ആദ്യത്തേത് ഹുദൂദ്. ഹുദൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർണിതമായ ശിക്ഷാവിധികൾ, വ്യഭിചാരത്തിനുള്ള ശിക്ഷ, മോഷണത്തിനുള്ള ശിക്ഷ, അപവാദ പ്രചരണത്തിനുള്ള ശിക്ഷ, ഭൂമിയിൽ അതിക്രമം, അതേപോലെ തന്നെ കൊള്ള തുടങ്ങിയവക്കുള്ളതായ ശിക്ഷ, മത പരിത്യാഗം അതിനുള്ളതായ ശിക്ഷ, ഇങ്ങനെ ഹുദൂദുകൾ പലതാണ്. വ്യഭിചാരി വിവാഹിതനാണ് എങ്കിൽ അവൻ എറിഞ്ഞു കൊല്ലപ്പെടണം എന്നുള്ള ശിക്ഷ, അവിവാഹിതനാണ് വ്യഭിചാരി എങ്കിൽ അവന് 100 അടി നൽകപ്പെടണം, അവൻ നാടുകടത്തപ്പെടണം എന്നുള്ള ശിക്ഷ, മോഷ്ടാവ് മോഷണം നടത്തിയവൻ അവന്റെ കൈ കൊത്തണം എന്നുള്ള ശിക്ഷ, മദ്യപാനി അവന് ശിക്ഷയായി 40 അടി നൽകപ്പെടണം എന്നുള്ള ശിക്ഷ, ഭൂമിയിൽ അതിക്രമം ചെയ്യുന്ന, അതേപോലെ കൊള്ള ചെയ്യുന്ന, കുഴപ്പം വിതക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ, ഇന്നമാ ജസാഉ അല്ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്അഉന ഫിൽ അർദി ഫസാദൻ അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത ഐദീഹിം വർജുലഹിം മിൻ ഖിലാഫ്, വധിക്കപ്പെടുക അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുക അല്ലെങ്കിൽ കൈക്കാലുകൾ എതിർ ദിശകളിൽ ഛേദിക്കപ്പെടുക തുടങ്ങിയുള്ള ശിക്ഷ, അപവാദ പ്രചരണത്തിനുള്ള ശിക്ഷ, ഹദ്ദുൽ ഖൽഫ് 80 അടി, അതേപോലെ തന്നെ മതപരിത്യാഗി വധിക്കപ്പെടുക എന്നുള്ള ശിക്ഷ, ഇങ്ങനെ ഹുദൂദുകൾ വ്യത്യസ്തങ്ങളാണ്, വിവിധ നിലക്കാണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത കേവലം മദ്യപാനിയെ പിടിച്ച് 40 അടി അടിക്കുക എന്നുള്ളതല്ല, മോഷ്ടാവിനെ പിടിച്ച് ഉടനെ കൈ കൊത്തുക എന്നുള്ളതല്ല. ഇസ്ലാമിൽ ഈ ഹദ്ദുകൾ നടപ്പിലാക്കുന്നതിന് അതിൻ്റെതായ നിബന്ധനകളും അതിൻ്റെതായ രീതികളുമുണ്ട്. അത് ഏറ്റുനടത്തേണ്ട ഇസ്ലാമിക ശിക്ഷാ കോടതി അത് നിലവിൽ വേണം. പിടിക്കപ്പെടുന്ന പ്രതി അയാളിൽ ഈ ശിക്ഷ അവതരിപ്പിക്കുവാൻ, നടപ്പിലാക്കപ്പെടുവാൻ അയാൾ ശിക്ഷാർഹനാണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഇസ്ലാമിക ശിക്ഷാവിധികൾ അത് അന്യൂന്യമാണ്, അതിൽ കുറവില്ല. കാരണം അത് അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ ശിക്ഷാവിധികളാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ നിലക്കാണ് ഈ ശിക്ഷാവിധികളുടെ പ്രയോഗവൽക്കരണം. എവിടെയെങ്കിലും ഒരു മതവിധി കേവലം വായിക്കുന്ന മാത്രയിൽ ഇസ്ലാമിക ശിക്ഷാവിധിക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന ചില മനുഷ്യന്മാരെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സുന്ദരമായി ഈ ശിക്ഷാവിധികളെ പ്രയോഗവൽക്കരിച്ചതിന്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ശിക്ഷാവിധിയുടെ മഹാത്മ്യം, അതിന്റെ അന്യൂന്യത, അതിന്റെ സവിശേഷത ഏവർക്കും ബോധ്യപ്പെടും വിധമാണുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് മോഷണ കുറ്റത്തിന് കൈകൊത്തുക എന്നുള്ള ശിക്ഷ, ഒരാൾ മോഷ്ടിക്കപ്പെട്ടു എന്നതിനാൽ പിടിച്ചു ഉടനെ കൈകൊത്തുകയല്ല, പിന്നെയോ അയാൾ എന്തിനു മോഷ്ടിച്ചു, എങ്ങനെ മോഷ്ടിച്ചു, ആ മോഷ്ടാവിന്റെ അവസ്ഥ എന്താണ്, ഇത് പഠനവിധേയമാക്കണം ശിക്ഷാ കോടതി. ഭദ്രമായി സുരക്ഷിതമായി വെച്ച ഒരു സ്ഥലത്ത് നിന്ന് കൊള്ളയായി കവർന്നെടുക്കുന്ന ഒരു പ്രവണതയുണ്ടോ ഈ മോഷണത്തിന് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. പിന്നെ മോഷ്ടിച്ചത് ഭക്ഷണ പദാർത്ഥമാണോ എങ്കിൽ മോഷ്ടാവ് വിശക്കുന്നവനാണോ, എന്ത് കാരണത്താൽ അയാൾ മോഷ്ടിച്ചു എന്നത് നോക്കേണ്ടതുണ്ട്. ഭദ്രമായ സ്ഥലത്ത് നിന്ന് കൊത്തി കവർന്നെടുത്തതല്ല എങ്കിൽ അതിന് ശിക്ഷ നടപ്പിലാക്കൂല. അതേപോലെ വിശപ്പ് കാരണത്താലാണ് പശിയടക്കുവാൻ വല്ലതും കവർന്നത് എങ്കിൽ അതിൽ ശിക്ഷ നടപ്പിലാക്കുകയില്ല. മാത്രമല്ല സംശയകരമായ സാഹചര്യമുണ്ട് എങ്കിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അൽ ഹുദൂദ് തുദ്റവു ബിശുബഹാത്ത്, സന്ദേഹങ്ങൾ ഉള്ളയിടത്ത് ഈ ശിക്ഷാവിധികൾ തടുക്കപ്പെടും. കൊത്ത് ശിക്ഷ ഇടലോ, തലവെട്ടുക കൈവെട്ടുക തുടങ്ങിയതായ ശിക്ഷകൾ അത് ഇസ്ലാമിൽ തടയപ്പെടും. എപ്പോൾ അതുമായി ബന്ധപ്പെട്ട സന്ദേഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ ഈ അറേബ്യൻ ഉപദ്വീപിൽ കൊടിയ പട്ടിണി പരന്നു, തികഞ്ഞ വറുതി വ്യാപകമായി, മോഷണം കുറ്റം പലരിലുമുണ്ടായി പിടികൂടപ്പെട്ടു. ആ നാളുകളിൽ അവരിൽ മോഷണ കുറ്റത്തിന് ശിക്ഷ നടപ്പിലാക്കിയിരുന്നില്ല. കാരണം എന്താണ്? പലരും മോഷ്ടിക്കാൻ ഇടവന്നത് അവരുടെ നിർബന്ധ സാഹചര്യവും കൊടിയ പട്ടിണിയുമായിരുന്നു. പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ശിക്ഷാവിധികളുടെ മേന്മയും മഹാത്മ്യവും അറിയണമെങ്കിൽ ആ ശിക്ഷാവിധി അത് എന്ത് എന്നുള്ളത് സൂക്ഷ്മമായി മനസ്സിലാക്കി, അതിന്റെ പ്രയോഗവൽക്കരണം എങ്ങനെയെന്ന് മനസ്സിലാക്കി, അത് പ്രയോഗവൽക്കരിക്കുവാൻ ഇസ്ലാം വിഭാവനം ചെയ്തതായ നിബന്ധനകളും താല്പര്യങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്, ലോകർ അതിനെ വിലയിരുത്തേണ്ടത്. ഹുദൂദുകൾ പോലെ ഖിസാസ് ഇസ്ലാമിക ശിക്ഷാവിധിയാണ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ അത് ഖിസാസും ഫിൻ നഫ്സ്, ഖിസാസും ഫീ മാ ദൂന നഫ്സ്, അതേപോലെ ഖിസാസും ഫിൽ ജുറൂഹ് എന്ന് തുടങ്ങി മൂന്ന് നിലക്കാണ്. മനുഷ്യരെ വധിച്ചതിന് പ്രതിക്രിയയായി നടത്തപ്പെടുന്നതായ ഖിസാസ്, അതേപോലെ മനുഷ്യരെ വധിച്ചിട്ടില്ല പക്ഷെ മനുഷ്യരുടെ അവയവങ്ങളെ ഛേദിക്കുകയോ അവയവങ്ങളെ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്ത രീതിയിലുള്ളതായ കുറ്റകൃത്യങ്ങൾ. മനുഷ്യവധം നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രതിക്രിയയായി മനുഷ്യവധം, അതല്ല ദൂന നഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയവങ്ങൾ ഒന്നുകിൽ ഉപയോഗശൂന്യാക്കുക അല്ലെങ്കിൽ അവയവങ്ങളെ ഛേദിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ, അതിൽ ഖിസാസ് പ്രതിക്രിയ. പിന്നെ മുറിവുകൾ വീഴ്ത്തുക, അവയവങ്ങൾ മുറിച്ചിട്ടില്ല, അതേപോലെ തന്നെ അവയവങ്ങളെ ഉപയോഗശൂന്യമാക്കിയിട്ടില്ല, ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചു, അതിനുള്ളതായ പ്രതിക്രിയ, ഇത് മൂന്നുമാണ് ഖിസാസ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തത്തഖൂൻ. ബുദ്ധിമാന്മാരെ, ഖിസാസിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. പ്രതിക്രിയ എന്ന് പറയുന്ന അള്ളാഹു അവതരിപ്പിച്ച ഈ ശിക്ഷാവിധിയിലാണ് മനുഷ്യകുലത്തിന്റെ ജീവിതത്തിന് നിലനിൽപ്പ്. ഖിസാസില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ പരസ്പരം കൊന്നും മുടിച്ചും അതേപോലെ തന്നെ മനുഷ്യർ അപകടങ്ങൾ വരുത്തിയും ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഖിസാസിൽ ഹയാത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽഹുർ ബിൽഹുർ വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിൽ ഇഹ്സാൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിസാസിന്റെ നിയമവും ഖിസാസിനാൽ അതിന്റെ ഫലവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കണം. ഖിസാസിന് അർഹമായ കുറ്റം ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ അത് മനുഷ്യവധമാകട്ടെ, അവയവങ്ങൾ ഛേദിക്കലാകട്ടെ, അവയവങ്ങളെ ഉപയോഗശൂന്യമാക്കലാകട്ടെ, മുറിവുകൾ വീഴ്ത്തലാകട്ടെ, അതിൽ അള്ളാഹു പ്രതിക്രിയ നിശ്ചയിച്ചു. ദീനിൽ പ്രതിക്രിയ മാത്രമല്ല അതിൽ, പിന്നെയോ, ഒന്നുകിൽ അപകടത്തിന് ഇരയായവൻ, ഇപ്പൊ വധിക്കപ്പെട്ടവൻ, വധിക്കപ്പെട്ടവൻ ഏതായാലും ഇവിടെ ഇല്ല, പിന്നെ അവന്റെ ബന്ധുക്കളാണുള്ളത്, അല്ലെങ്കിൽ അവയവം ഛേദിക്കപ്പെട്ടവൻ, ഉപയോഗശൂന്യമാക്കപ്പെട്ടവൻ, അവനിവിടെ ഉണ്ട്. മുറിവേറ്റവൻ, അവനിവിടെ ഉണ്ട്. കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക്, അപകടത്തിന് ഇരയായവർക്ക് അള്ളാഹു മൂന്നാലൊരു തീരുമാനത്തിന് അവസരം നൽകി. ഒന്നുകിൽ അവർക്ക് തെറ്റ് ചെയ്തവനോട് പ്രതിക്രിയ ചെയ്യാം, വധിച്ചവനെ വധിക്കാം, അല്ലെങ്കിൽ അവനെ വെറുതെ വിട്ട് അവനിൽ നിന്ന് ദിയ വാങ്ങിക്കാം. ദിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി. അതില്ല എങ്കിൽ അവനെ വെറുതെ വിടാം, അവനെ പ്രതിക്രിയയില്ല, അവനിൽ നിന്ന് ദായധനം കൊള്ളലുമില്ല, ബ്ലഡ് മണി സ്വീകരിക്കലില്ല, മാപ്പ് നൽകി വിടാം. ഈ മൂന്നവസരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. പക്ഷേ ഇതിൽ ഒരിക്കലും ഭരണാധികാരിക്കോ ഭരണകൂടത്തിനോ കോടതിക്കോ ഇടപെടാൻ അവകാശമല്ല. ومن ومن قتل مظلوما فقد جعلنا لوليه سلطانا. അവിടെ ഖിസാസിന് അർഹമായ ഒരു കുറ്റം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തീരുമാനാധികാരം ആർക്കാണോ അപകടമേറ്റത് അവർക്കാണ്, വധിക്കപ്പെട്ടവന്റെ ബന്ധുക്കൾക്കാണ് അവകാശം, അക്രമം ചെയ്തവനെ എന്ത് ചെയ്യണം എന്നതിൽ. ആരുടെ അവയവമാണോ ഛേദിക്കപ്പെട്ടത് അവന്റെ അവകാശമാണ് തന്റെ അവയവം ഛേദിച്ചവനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ. ആർക്കാണ് മുറിവേറ്റത് അവന്റെ അവകാശമാണ്, തനിക്ക് നേരെ ഉപദ്രവം വരുത്തിയവന് എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ അവൻ പറയാണ് പ്രതിക്രിയ വേണം, പ്രതിക്രിയയാകാം. അതല്ല അവൻ പറയാണ് എനിക്ക് ദായധനം മതി എങ്കിൽ ദായധനമാകാം, അതല്ല മാപ്പ് കൊടുത്ത് വിടുകയാണ് എങ്കിൽ അത് അവന്റെ ചോയ്സാണ്, അവന്റെ അവസരമാണ്. അതിൽ ഇസ്ലാമിക ശിക്ഷാ കോടതിക്ക് ഇടപെടാൻ അവസരമല്ല. ശിക്ഷ നടപ്പിലാക്കുകയാണ് എങ്കിൽ അത് നടപ്പിലാക്കുന്ന വിഷയത്തിലല്ലാതെ, ശിക്ഷ നടപ്പിലാക്കാൻ വധിക്കപ്പെട്ടവന്റെ ബന്ധുക്കൾ പറയാണ്, അല്ലെങ്കിൽ അക്രമത്തിന് ഇരയായവൻ പറയുകയാണ് എങ്കിൽ, നടപ്പിലാക്കണം എന്ന് പറയുകയാണ് എങ്കിൽ അത് നടപ്പിലാക്കേണ്ടത് ആരാണ്? അത് ശിക്ഷാ കോടതിയാണ്. കാരണം എന്താണ്? ഒരിക്കലും പ്രതിക്രിയ ഏറെയാകാൻ പാടില്ല, തത്തുല്യായിരിക്കണം, തത്തുല്യായിരിക്കണം. വകതബ്ന ഫീഹ അലൈഹിം അന്ന وكتبنا عليهم فيها ان النفس بالنفس والعين بالعين والانف بالانف والاذن بالاذن والسن بالسن والجروح قصاص തത്തുല്യമായ പ്രതിക്രിയയാണ്. കൊലക്ക് പകരം കൊല, അതുപോലെ കണ്ണിന് പകരം കണ്ണ്, കാതിന് പകരം കാത്, പല്ലിന് പകരം പല്ല്, മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തത്തുല്യമായ പ്രതിക്രിയ. അപ്പൊ തത്തുല്യമായ പ്രതിക്രിയയാണ് പ്രതിക്രിയ കൊടുക്കുകയാണ് എങ്കിൽ കൊടുക്കേണ്ടത്. കുറ്റത്തിന് ഇരയായവൻ പ്രതിക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറെയാകാൻ സാധ്യതയുണ്ട്, അവന് ദേഷ്യം തീർക്കാൻ അവന് വന്നതിലേറെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷാവിധി പ്രതിക്രിയ അത് നടപ്പിലാക്കേണ്ടതാരാണ്? ഒരിക്കലും കുറ്റത്തിന് ഇരയായവനല്ല, അത് ഭരണകൂടമോ അല്ലെങ്കിൽ ഇസ്ലാമിക ശിക്ഷ കോടതിയോ ആണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശറാഅ്ക ഈ ദീനിൽ അതിലെ വിധിവിലക്കുകളെല്ലാം അന്യൂനവും അത് കൃത്യവുമാണ്. അലാ യഅലമു മൻ ഖലഖ വഹുവ ലതീഫുൽ ഖബീർ, സൃഷ്ടിച്ചവനാണ് സൃഷ്ടിയെ കുറിച്ച് അറിയുക. സൃഷ്ടിച്ചവൻ സൂക്ഷ്മജ്ഞാനിയും അവൻ എല്ലാം കൃത്യമായി അറിയുന്നവനുമാണ്. അങ്ങനെയുള്ള സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് സൃഷ്ടികളെ കുറിച്ച് അറിയുക. അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ ജീവിതം ഈ ദുനിയാവിൽ സന്തുലിതമായി നിലനിൽക്കുവാൻ എന്ത് നിയമങ്ങൾ വേണം, ശിക്ഷാവിധികൾ എന്ത് വേണം, അത് അള്ളാഹുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷാവിധികളെ ഹുദൂദായി, ഖിസാസായി, അതേപോലെ തഅസീറായി ഇവിടെ നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തഅസീർ എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളാണ്. പ്രസ്തുത ശിക്ഷാവിധികൾ ഇത്രയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. പിന്നെയോ ശിക്ഷ കുറ്റകൃത്യത്തെ അളന്നു നോക്കി, കുറ്റകൃത്യം ചെയ്തവനെ നോക്കി, അവന്റെ കുറ്റമെന്തി എന്ന് നോക്കിയിട്ട് ശിക്ഷാകോടതി നിർണയിക്കുന്ന ശിക്ഷയാണ് തഹസീർ. നമുക്കറിയാം, ഇപ്പോ മദ്യപാനി 40 അടി അടിക്കപ്പെടണം, അത് ഹദ്ദാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നിർണീത ശിക്ഷ അവതരിപ്പിച്ചു. അപവാദ പ്രചരണം നടത്തിയവൻ, വല്ലദീന ഇർമൂനൽ മുഹ്സനാത്ത് സുമ്മ ലം യഅതു ലഹു, വല്ലദീന ഇർമൂനൽ മുഹ്സനാത്ത് സുമ്മ ലം യഅതു ബി അർബഅത്തി ശുഹദ ഫജിലിദൂഹും 80 ജൽദ. പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയിട്ട് തന്റെ പ്രചരണത്തിന് 4 സാക്ഷികളെ കൊണ്ടുവരാത്തവർ, അവർക്ക് 80 അടി അടിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ ഖദ്ഫ് അപവാദ പ്രചരണത്തിനുള്ള ശിക്ഷയാണ് 80 അടി. അത് നിർണീതമാണ്, അത് ഹദ്ദാണ്. എന്നാൽ പല കുറ്റകൃത്യങ്ങളും അതിന് നിർണീത ശിക്ഷ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. പിന്നെയോ അതിന് ശിക്ഷയുണ്ട്. എന്താണ് ശിക്ഷ? അത് വധം മുതൽ പിന്നീട് ഇങ്ങോട്ട് അടിശിക്ഷയാകാം, അതേപോലെ തന്നെ പൈസ ഫൈനുകളാകാം, അല്ലെങ്കിൽ അവരെ പേരുകെടുത്തലാകാം. ഇങ്ങനെ ആ ശിക്ഷകൾ പലതാണ്, ശിക്ഷകൾ പലതാണ്. അതിനാണ് തഹസീറാത്ത് എന്ന് പറയുക, തഹസീറാത്ത് എന്ന് പറയുക. ഇസ്ലാമിക ശിക്ഷാവിധികൾ അത് നടപ്പിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. അതിൽ അതിരി വിടരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു. അതിന്റെ വചനങ്ങളാണ് ഞാൻ കേൾപ്പിച്ചത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, വധിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. തിൽക ഹുദൂദുല്ലാ, അള്ളാഹു നിശ്ചയിച്ച അതിർ വരമ്പുകളും ഹുദൂദുകളുമാകുന്നു ഈ നിയമങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈകഹുമുൽ കാഫിറൂൻ, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈകഹുമുൽ ളാലിമൂൻ, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈകഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതുകൊണ്ട് വിധി നടത്തണം. വിധി നടത്തുമ്പോൾ എല്ലാ വിധികളും ഒരുപോലെയല്ല. ചില വിധികൾ അത് വിധിച്ചിട്ടില്ല എങ്കിൽ കുഫറാകും, ചിലത് വിധിച്ചിട്ടില്ല എങ്കിൽ അത് ഫിസ്ഖാകും, തെറ്റാകും, ചിലത് വിധിച്ചിട്ടില്ല എങ്കിൽ അത് ദുൽമാകും, അത് ചെയ്യുന്നവർ വാലിമീങ്ങൾ അക്രമികളാകും. ഇത് വിധികളുടെ ഇതിന് രീതിക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതുകൊണ്ട് വിധിക്കുന്നത് ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒഴിവാക്കൽ കുറ്റം അതിനനുസരിച്ചായിരിക്കും. അവർ കാഫിറാണോ, വാലിമാണോ, ഫാസിഖാണോ തുടങ്ങിയത് വിധിക്കപ്പെടുക. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതുകൊണ്ട് ഹുക്കുമ നടത്തണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിക്കുകയാണ്. അതിന്റെ നിബന്ധനകൾക്കൊത്ത്, അതിന്റെ സാഹചര്യത്തിൽ ഓരോരുത്തരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടി എന്ന രീതിയിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതല്ല. പിന്നെയോ ഇസ്ലാമിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുവാൻ അതിന് ശിക്ഷാകോടതി വേണം. ആ ശിക്ഷാകോടതി വാദിയെ പ്രതിയെ കൊണ്ടുവന്ന് വാദിയിൽ നിന്ന് കേട്ട് പ്രതിയിൽ നിന്ന് തെളിവ് ആവശ്യപ്പെട്ട് കുറ്റകൃത്യം എന്ത്, അത് എങ്ങനെ എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് കോടതി വിധിക്കുന്ന ആ വിധിക്കനുസരിച്ചാണ് ഇതൊക്കെ നടപ്പിലാക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തരും തങ്ങളുള്ളയിടത്ത് ഇവിടെ നിന്നും കട്ടവന്റെ കൈ കൊത്തണില്ല, ഇവിടെ നിന്നും മറ്റവന്റെ തല വെട്ടണില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരും ശിക്ഷാവിധി പ്രഖ്യാപിക്കലും നടപ്പിലാക്കലുമല്ല. അത് വളരെ ഗൗരവത്തിൽ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇതൊക്കെ സൂക്ഷ്മമായി നടപ്പിലാക്കുവാൻ അതിൻ്റെതായ ഷറഈ മതപരമായ മാനദണ്ഡങ്ങളും നിയമങ്ങളും ഉണ്ട്, അത് നോക്കേണ്ടതുണ്ട്. അതില്ലാതെ ചിലർ വാളെടുക്കുന്ന സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ഇസ്ലാമിക ശിക്ഷാ കോടതിയെ ലോകം തെറ്റായി വായിക്കാൻ തുടങ്ങിയത്. ഇത് തലകീഴായി ലോകം മനസ്സിലാക്കാൻ തുടങ്ങിയത് പല മുസ്ലിമീങ്ങളും ഇത് തെറ്റായി ദുരുപയോഗപ്പെടുത്തുന്നതായ അവസ്ഥ വന്നപ്പോഴാണ്. ഏതായാലും ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ അത് പവിത്രമാണ്, അത് നീതിനിഷ്ഠമാണ്. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നുള്ള അവതീർണമായ നിയമങ്ങളാണ്. നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലാ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖീമുൽ ഹുദൂദ ഫിൽ ഖരീബി വൽ ബഈദ്, അടുത്ത ബന്ധുവായാലും അകന്ന ബന്ധുവായാലും നിങ്ങൾ ഹദ്ദുകൾ ശിക്ഷാവിധികൾ നടപ്പിലാക്കണം. ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപം നിങ്ങൾ ഭയക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖാമത്തു ഹദ്ദിൻ ഫിൽ അർദ് ഖൈറുല്ലഹും മിൻ അയ്യും തറു അർബഈന സബാഹൻ. ഇമാൻ നസായി ഇബ്നു മാജി റിപ്പോർട്ട് ചെയ്യുന്ന ഹസൻ എന്ന് ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ വിശേഷിപ്പിച്ചതായ ഹദീസാണ്. ഈ ഭൂമിയിൽ അള്ളാഹു അവതരിപ്പിച്ച ഒരു ശിക്ഷ, ശിക്ഷാവിധി നടപ്പിലാക്കലാണ് 40 ദിവസം മഴ ലഭിക്കുന്നതിനേക്കാൾ ഗുണകരം മനുഷ്യർക്ക്. അള്ളാഹു അവതരിപ്പിച്ച ഒരു ശിക്ഷാവിധി അത് നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷാവിധി നടപ്പിലാക്കലാണ് 40 ദിനം മഴ ലഭിക്കുന്നതിനേക്കാൾ മനുഷ്യർക്ക് ഗുണകരം എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലാ അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഈ ശിക്ഷാവിധികൾ അത് നടപ്പിലാക്കുന്നതിന്റെ പ്രാധാന്യം, അനിവാര്യത, അതിനാൽ ഉണ്ടാകുന്നതായ ഗുണങ്ങൾ, ക്ഷേമങ്ങൾ, അതൊക്കെയാണ് ഇത് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചപ്പോൾ മായിസ് ഇബ്നു മാലിക്കിൽ ശിക്ഷ നടപ്പിലാക്കി, ഗാമിദിയ എന്ന് പറയുന്ന ജുമാന അൽ ഗാമിദിയയിൽ ശിക്ഷ നടപ്പിലാക്കി. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മോഷ്ടാവിനെ കൊണ്ടുവന്ന് മോഷ്ടാവിന്റെ കൈകൊത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷാവിധി നടപ്പിലാക്കി. സംഭവം നമ്മൾ കേട്ടു, ബനു മഖ്സൂം ഗോത്രത്തിൽ മഖ്സൂമികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബനു മഖ്സൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുറൈശികളിൽ അറിയപ്പെട്ട ഒരു ഉപഗോത്രമാണ്. ആ ഉപഗോത്രത്തിൽ ബനു മഖ്സൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂ ജഹൽ അവരൊക്കെ ഉള്ള ഗോത്ര, അവരിൽ ഖാലിദ് ഇബ്നുൽ വലീദിനെ പോലുള്ളവരൊക്കെ ഉള്ള അവരുടെ ഗോത്രമാണ്. ബനു മഖ്സൂമിൽ ഒരു സ്ത്രീ മോഷണം നടത്തി, കൈകൊത്താൻ അർഹമായിട്ടുള്ള ഒരു ശിക്ഷ, മോഷണ കുറ്റാണ് ആ പെണ്ണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഈ മോഷണം അവതരിപ്പിക്കപ്പെട്ടു, കുറ്റം ചെയ്ത സ്ത്രീ കൊണ്ടുവരപ്പെട്ടു, ശിക്ഷ നടപ്പിലാക്കി. പക്ഷെ അതിനു മുമ്പ് ഈ സ്ത്രീ മോഷണം ചെയ്തു, കേസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു. ഈ ശിക്ഷ ഒന്ന് ഒഴിവായി കിട്ടാൻ ബനു മഖ്സൂം ഗോത്രം പണിയെടുക്കുകയാണ്. കാരണം എന്താ, ആ കുലീന കുടുംബത്തിൽ ഒരു പെണ്ണാണ് മോഷ്ടിച്ചത്, അതുകൊണ്ട് ശിക്ഷാവിധി എങ്ങനെയെങ്കിലും അലസിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമങ്ങളാണ്. അപ്പൊ ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ശുപാർശ പറഞ്ഞാൽ ഈ കുറ്റൊഴിവായി കിട്ടും, അതിനെക്കുറിച്ച് ആലോചനയായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിബ്ബുൽ ഹിബ്ബ് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ സെലക്ട് ചെയ്യണം. ഉസാമ ആരാ? ഉസാമ ഇബ്നു സെയ്ദ്, സെയ്ദ് ഇബ്നു ഹാരിസ റസൂലുള്ളാഹിന്റെ മൗലയാണ്. ആ സെയ്ദ് ഇബ്നു ഹാരിസക്ക് ഉമ്മു ഐമനിലുണ്ടായ കുട്ടിയാണ് ഉസാമ, ഉസാമ എന്ന് പറയുന്ന കുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മൗലയായ ഒരടിമയായി ഉണ്ടായ കുട്ടിയാണ്. റസൂലുള്ളാഹി മൗലയായ ഈ ഉസാമയെ റസൂലുള്ളാഹി ഏറെ ആദരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അത് കുരുന്നായി വളർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ റസൂലുള്ളാഹി ഓമനിച്ച് വളർത്തിയ കുട്ടിയാണ് ഉസാമ. പൗത്രൻ ഹസൻ ഇബ്നു അലിയിനെയും അതേപോലെ ഈ ഉസാമയെയും റസൂലുള്ള മടിത്തട്ടിൽ ഒപ്പം ഇരുത്തിയിട്ടായിരുന്നു പലപ്പോഴും പരിലാളിച്ചിരുന്നത്. മൂക്കൊലിപ്പ് വരെ ഉണ്ടായാൽ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈകൊണ്ട് ഉസാമയുടെ മൂക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു. അത്ര റസൂലുള്ളാഹിക്ക് ഇമ്പവും ഇഷ്ടവുമുള്ള ഒരു കുട്ടിയായിരുന്നു ഉസാമ. പറയുമ്പോൾ സെയ്ദ് ഇബ്നു ഹാരിസ അദ്ദേഹം ബനു കൽബ് ഗോത്രക്കാരനാണ്, അദ്ദേഹം വെളുത്ത് സുമുഖനാണ്. പക്ഷേ ഉസാമ കറുത്ത ഒരു ശാരീരിക പ്രകൃതിയുള്ള കുട്ടിയായിരുന്നു. ഉമ്മയുടെ ചില പ്രകൃതവുമായിരുന്നു ഉസാമയെ സംബന്ധിച്ചിടത്തോളം ഉസാമക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ റസൂലുള്ള വളരെ ഓമനിച്ച് ഹൃദ്യമായി വളർത്തിയ കുട്ടിയാണ് ഉസാമ എന്ന് പറയുന്ന കുട്ടി. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ ആലോചിക്കുകയാണ്, ആര് റസൂലുള്ളാനോട് സംസാരിച്ചാലായിരിക്കും റസൂലുള്ള ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു ഇളവ് പറയുക, കുറ്റകൃത്യം ഒഴിവാക്കുക. അങ്ങനെ ഖുറൈശികൾ ആലോചിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വ്യക്തി ഉസാമയാണ്. ഉസാമ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശിക്ഷ ഒഴിവാക്കിയേക്കും. അങ്ങനെ അവർ ഉസാമയെ സമീപിച്ച് സംസാരിച്ചു, നിങ്ങൾ റസൂലുള്ളാഹിയോട് ഒരു ശുപാർശ പറയണം ഈ ശിക്ഷ ഒഴിവാക്കാൻ. ഉസാമ അത് ചെയ്തു. റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഈ സ്ത്രീയുടെ വിഷയത്തിൽ ശുപാർശ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമയോട് മാത്രമല്ല പ്രതികരിച്ചത്, പിന്നെയോ അവിടെ കൂടിയ സകലത്തോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു. നിങ്ങളുടെ പൂർവികർ അവർ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം അവരിൽ കുലീനർ മോഷ്ടിച്ചാൽ അവർ ആ കുലീനനെ വെറുതെ വിടുമായിരുന്നു. അവരിൽ സാധാരണക്കാർ ദുർബലർ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ ശിക്ഷ നടപ്പിലാക്കപ്പെടുമായിരുന്നു. ഈ ഒരു വിവേചനം, ഇതാണ് പൂർവ്വകാലത്തുള്ളവരെ നശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോഷ്ടാവിന്റെ കൈ കൊത്തുക തന്നെ ചെയ്യും. അത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണെങ്കിൽ പോലും ഞാൻ ആ ശിക്ഷ നടപ്പിലാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ആ ബനൂ മഖ്സൂം ഗോത്രക്കാരിയുടെ കൈ കൊത്തപ്പെടുകയും ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ പ്രയോഗവൽക്കരണം അതെങ്ങനെ എന്നുള്ളത് കാണിക്കുകയും അതേപോലെ തന്നെ അതിന്റെ അനിവാര്യതയും ആവശ്യകതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുകയുണ്ടായി. ഇസ്ലാമിക ശിക്ഷാവിധികൾ അത് നടപ്പിലാക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായിട്ടുണ്ടെങ്കിൽ അതിനാലുള്ള മസ്ലഹത്തുകൾ അത് വളരെ വലുതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർക്ക് അവരുടെ ദീൻ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം ഇവിടെ സാധ്യമാകുക എന്നുള്ളതാണ്, അതിന് അവസരം ഉണ്ടാകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മനുഷ്യരുടെ ശരീരം, മനുഷ്യർ ഇവിടെ അപകടങ്ങൾ ഭവിക്കാതെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്രിയകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് പേടിയുണ്ടാകും. പെട്ടെന്ന് കൊത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊത്തുമെന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അള്ളാഹു പറഞ്ഞില്ലേ, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പ് അതിലാലാണ് ഉണ്ടാവുക. ഇതേപോലെ മനുഷ്യരുടെ അഭിമാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആളുകളെ കുറിച്ച് അപമാനപ്പെടുത്തി അവരുടെ അഭിമാനത്തെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, ആളുകൾ അന്യോന്യം വ്യഭിചാരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യ ജീവിതം താറുമാറാകും, അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. മനുഷ്യർ അന്യോന്യം സംശയത്തിൽ നോക്കുകയും അതേപോലെ തന്നെ സംശയത്തിൽ വിളിക്കുകയും വിലയിരുത്തി ചെയ്യപ്പെടുകയും അവസ്ഥ ഉണ്ടാകും. തറവാടുകൾ അതിന്റെ ആ മഹാത്മ്യത്തിൽ ഇവിടെ നിലനിൽക്കില്ല. മാതാപിതാക്കൾ അവർ തമ്മിലുള്ള ബന്ധം മോശമാകും, മാതാപിതാക്കളും മക്കളും തമ്മിൽ. അതേപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ ബന്ധം വഷളാവുകയും അതേപോലെ തന്നെ ഛിദ്രത വളരുകയും ചെയ്യും. അപവാദ പ്രചരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ വിധിച്ചതിൽ ഇത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതായ, അഭിമാനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതായ മഹത്തായ ഒരു പൊരുളാണ് ഉള്ളത്. അതേപോലെ തന്നെയാണ് മനുഷ്യരുടെ ബുദ്ധി. എന്തിനാണ് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷ 40 അടി? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ അത് 80 ആക്കി ഉയർത്തിയിരുന്നു. അതേപോലെ തന്നെ ലഹരി വസ്തുക്കൾ, മദ്യമല്ലാത്ത ഇതര ലഹരി വസ്തുക്കൾ, അതിന് ഇസ്ലാമിക ശിക്ഷാ കോടതിയിൽ തഹസീറിൽ ശിക്ഷ ഉണ്ട്. എന്താ തഹസീറായിട്ടുള്ള ശിക്ഷ? ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന, ലഹരി വസ്തുക്കൾ അതിൽ ഇടപാട് നടത്തുന്ന, ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് വധശിക്ഷയാണല്ലോ, കൂടിയാൽ വധശിക്ഷ. അതിനെ തുടർന്നുള്ള ഇതര ശിക്ഷകൾ വേറെയുണ്ട്. അതാണ് തഹസീറാത്ത്. എന്തിനാ ശിക്ഷകൾ നടപ്പിലാക്കുന്നത്? മനുഷ്യരുടെ ബുദ്ധി അത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, തലച്ചോറ് കേടാകാതെ ആളുകളുടെ അത് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ഇസ്ലാമിക ശിക്ഷാവിധികളാണ്. ഇതേപോലെ സ്വത്ത് അത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അതിന് നേരെ കൊള്ള വരാൻ പാടുള്ളതല്ല, മോഷണം വരാൻ പാടുള്ളതല്ല ഇസ്ലാമിൽ. അതിനുള്ളതായ ശിക്ഷാവിധികൾ അത് ഹുദൂദായി, അതേപോലെ തന്നെ അത് പിന്നെ തഹസീറായി സവിസ്തരമാണ്. ഈ ശിക്ഷാവിധികൾ, അതിന്റെ പ്രാധാന്യങ്ങൾ, അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകതകൾ അത് പലർക്കും അജ്ഞാതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും ഈ വിഷയത്തിൽ കാണിച്ചതായ മാതൃകകൾ, അതിനാൽ ചരിത്രം കണ്ടതായ അനുഗ്രഹങ്ങൾ, സാമൂഹികമായി അതേപോലെ തന്നെ മാനുഷികമായിട്ടുള്ളതായ അതിൻ്റെതായ സവിശേഷതകൾ, മേന്മകൾ വളരെ വലുതാണ്. അത് ചരിത്രം പിൽക്കാലത്തേക്ക് കോറി വെച്ചിട്ടുണ്ട്, ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഏറെ ധന്യമാണ് ശിക്ഷാവിധികൾ നടപ്പിലാക്കപ്പെട്ട ആ ഒരു കാലഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക ശിക്ഷാവിധി അതിനർഹമായ ആളുകളിൽ പ്രയോഗവൽക്കരിക്കുന്നത്. അവിടെ ആര് കുറ്റം ചെയ്തു ശിക്ഷ ചെയ്തു എന്നുള്ളത് നോക്കാൻ പാടുള്ളതല്ല. തെറ്റ് ചെയ്തവൻ അവനിൽ തെറ്റ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അർഹിക്കുന്ന ശിക്ഷ അവനിൽ നടപ്പിലാക്കുക എന്നുള്ളത് മേലായ റബ്ബ് സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ള വിധിയാണ്. അത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ധന്യതയാണ്, അനുഗ്രഹമാണ്, അതിൽ നമുക്ക് സങ്കോചം ഉണ്ടാകാൻ പാടുള്ളതല്ല. വ്യഭിചാരിയുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിയത ജൽദ വല തഅഖുദുകും ബിഹിമാ റഅഫതു ഫീ ദീനില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമാ മിയത ജൽദ. വ്യഭിചരിച്ച ആണും പെണ്ണും ആണും അവർക്ക് 100 അടി എടുക്കാൻ പറയാണ്. ആ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ ഒരിക്കലും, അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ ഒരാർദ്രതയും നമ്മളെ പിടികൂടേണ്ടതില്ല. ആ ശിക്ഷ നടപ്പിലാക്കാം, അവർക്ക് കൊടുക്കാം. അള്ളാഹുലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നവർക്ക് അതാണ് കരണീയം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വലിയഷ്ഹദ് അദാബഹുമ തായിഫത്തു മിനൽ മുഅ്മിനീൻ. ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിന് വിശ്വാസികളിൽ ഒരു വിഭാഗം സാക്ഷികളാകട്ടെ. എന്തിനാ സാക്ഷികളാകാൻ പറഞ്ഞ്? വിശ്വാസികളെ കാണാൻ പറഞ്ഞത് എന്തിനാ? അത് അറിയാൻ പറഞ്ഞത്, ശിക്ഷ നടപ്പിലാക്കിയത് പൂഴ്ത്തിവെക്കാതെ എന്തിനാ അത് പരസ്യപ്പെടുത്താൻ പറഞ്ഞത്? ആളുകൾ അത് എന്തിനാ അറിയാൻ പറഞ്ഞത്? അപ്പോഴാണ് ശിക്ഷാവിധിയുടെ ഒരു യുക്തി പൊരുൾ അത് സഫലീകൃതമാകുക. അത് കാണുമ്പോൾ ആളുകൾക്ക് എന്തുണ്ടാകണം? ഒരു ഉൾക്കിടിൽ ഉണ്ടാകണം. അത് കാണുമ്പോൾ ആളുകൾക്ക് ഒരു ഉൾവലി ഉണ്ടാകണം. ഇനി അതിനൊരു തട ഉണ്ടാകുന്ന ഒരു സ്ഥിതി വിശേഷം അവിടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ശിക്ഷാവിധികൾ പരസ്യപ്പെടുത്തുന്നത്, ശിക്ഷ നടപ്പിലാക്കി ഇന്ന ശിക്ഷയാണെന്ന് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ശിക്ഷാവിധിക്ക് ആളുകൾ സാക്ഷികളാകട്ടെ എന്ന്, വിശ്വാസികളിൽ ഒരു വിഭാഗം സാക്ഷികളാകട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ആഹ്വാനം ചെയ്തത്. അപ്പൊ ശിക്ഷാവിധികൾ അത് നടപ്പിലാക്കുന്നതിൽ, ഇസ്ലാമിക ശിക്ഷാവിധികൾ അത് നടപ്പിലാക്കുന്നതിൽ അത് അതിൻ്റെതായ യുക്തിയും അതിൻ്റെതായ പൊരുളുകളും ഉണ്ട് എന്നുള്ളത് സഹോദരന്മാരെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. അത് വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ വളരെ അധികം വ്യക്തമാക്കപ്പെട്ട, തിരുചരിതത്തിൽ ഏറെ നമ്മൾ വായിക്കുന്ന, അതേപോലെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ പ്രയോഗവൽക്കരണം നടന്നതിൻ്റെ കുറെ പിന്നെ ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ശിക്ഷ, ഇസ്ലാമിക ശിക്ഷ ഒരു വിഷയത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു നേരെ ആരും പ്രയാസപ്പെടേണ്ട കാര്യമല്ല. അതിൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ ഹംദ് പറയുകയാണ് വേണ്ടത്. ഇസ്ലാമിക ശിക്ഷാവിധികൾ യഥാവിധം നടപ്പിലാക്കുവാൻ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. ഈ ശിക്ഷാവിധികൾ യഥാവിധം നടപ്പിലാക്കിയിട്ട് ലോകത്തിന് ഇസ്ലാമിക ശിക്ഷാവിധികളുടെ മേന്മയും അതിൻ്റെ സവിശേഷതയും അതിൻ്റെ അനിവാര്യതയും തെളിയിക്കാൻ അതിനർഹരായ യോഗ്യരായ ആളുകൾക്കുണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. വിശിഷ്യ, ഇത്തരം ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നതായി ഇത്തരം വിഷയങ്ങളുടെ ഒരു യുഗത്തിൽ മേലായ റബ്ബ് സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച്, യഥാർത്ഥ വിശ്വാസികളായി മരിച്ച്, യഥാർത്ഥ വിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അവർക്കും നമുക്കും എല്ലാം അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന ഫിത്നകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരുടെ പാർശ്വങ്ങളിൽ അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും ഒക്കെ അവൻ്റെ ജന്നത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു അവർക്കും നമുക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്കെല്ലാം ഇഹത്തിലും പരത്തിലും കൺകുളിർമേ നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമേറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وسؤددها في العالمين. يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.